ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. 23-ാമത് കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. സാമൂഹ്യ പരിഷ്കർത്താവും NSS സ്ഥാപകനുമായ മന്നത്ത് പത്മനാഭന്റെ 148-ാം ജയന്തി ഇന്ന് ആഘോഷിക്കുന്നു. ജയന്തി സമ്മേളനം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. 63-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മറ്റന്നാൾ തിരുവനന്തപുരത്ത് തിരിതെളിയും. വ്യത്യസ്ത മേഖലകളിൽ അസാധാരണ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നൽകുന്ന ഉജ്ജ്വല ബാല്യം പുരസ്കാരം പ്രഖ്യാപിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം നാളെ സിഡ്നിയിൽ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. 23-ാമത് കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ബംഗാൾ ഗവർണർ CV ആനന്ദബോസ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ AN ഷംസീർ, ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ, മന്ത്രിമാർ, MLA, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സമുദായ പരിഷ്കർത്താവും നായർ സർവീസ് സൊസൈറ്റി സ്ഥാപകനുമായ മന്നത്ത് പത്മനാഭന്റെ 148-ാമത് ജയന്തി ഇന്ന് ആചരിക്കുന്നു. NSS ആസ്ഥാനമായ ചങ്ങനാശ്ശേരി പെരുന്നയിൽ മന്നം സമാധിയിൽ പുഷ്പാർച്ചനയോടെ ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ജയന്തി സമ്മേളനം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. മാമൂലുകളിലും അന്ധവിശ്വാസങ്ങളിലും തളച്ചിടപ്പെട്ട ഒരു ജനതയെ പുരോഗതിയിലേക്ക് നയിച്ച നേതാവായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ചരിത്രത്തിന്റെ തങ്കത്താളുകളിൽ മന്നത്തിന്റെ സംഭാവനകൾ എഴുതപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കർമ്മം കൊണ്ട് ശൂന്യതയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച യുഗപ്രഭാവനായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പറഞ്ഞു. സാമൂഹ്യ പരിഷ്കർത്താവും NSS സ്ഥാപകനുമായ മന്നത്ത് പത്മനാഭന്റെ 148-ാം ജയന്തി ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്മരണാഞ്ജലി അർപ്പിച്ചു. കേരളത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരായ പോരാട്ടങ്ങളുടെ നേതൃസാന്നിധ്യമായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് മുഖ്യമന്ത്രി സാമൂഹിക മാധ്യമ പോസ്റ്റിൽ കുറിച്ചു. കലൂരിൽ ഉമാ തോമസിന് അപകടമുണ്ടായ പരിപാടിയിൽ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. വിഷയത്തിൽ ഗവൺമെന്റ് ശക്തമായ നടപടിയെടുക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ അറിയിച്ചു. പരിപാടിയുടെ വേദിയൊരുക്കിയതിൽ വൻ അപാകത ഉണ്ടായെന്നും മന്ത്രി പറഞ്ഞു. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ KFC അനിൽ അംബാനിയുടെ കമ്പനിയിൽ 60 കോടി രൂപ നിക്ഷേപം നടത്തിയതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. റിലയൻസ് കമ്പനി നഷ്ടത്തിൽ പോകുമ്പോൾ നിക്ഷേപം നടത്തിയത് ഗുരുതരമാണെന്നും ഇതു സംബന്ധമായ രേഖകൾ സംസ്ഥാന ഗവൺമെന്റ് പുറത്തുവിടണമെന്നും സതീശൻ തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. 2018 ബോർഡിൽ പോലും ചർച്ച ചെയ്യാതെയായിരുന്നു നടപടിയെന്നും 2019 കമ്പനി അടച്ചുപൂട്ടിയെന്നും അദ്ദേഹം പറഞ്ഞു. പലിശ ഉൾപ്പെടെ KFC 101 കോടി രൂപ കിട്ടാനുണ്ടായിരുന്നു. ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളെ സഹായിക്കാൻ ചുമതലപ്പെട്ട സ്ഥാപനമാണ് KFC. ഈ പണമാണ് അംബാനിക്ക് നൽകിയത്. ഇതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. 3 വർഷം നിക്ഷേപ വിവരം മറച്ചുവെച്ചുവെന്നും 2021-22 വാർഷിക റിപ്പോർട്ടിൽ മാത്രമാണ് റിലയൻസ് കമ്പനിയിൽ നിക്ഷേപിച്ച കാര്യം ആദ്യമായി പുറത്തുവിടുന്നതെന്നും സതീശൻ പറഞ്ഞു. ഇടപാടിന് പിന്നിൽ കോടികളുടെ കമ്മീഷനുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. 63-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മറ്റന്നാൾ തിരുവനന്തപുരത്ത് തിരിതെളിയും. രാവിലെ 10 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. മന്ത്രി V ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
25 വേദികളിലായി ഈ മാസം 8 വരെയാണ് കലോത്സവം. സെൻട്രൽ സ്റ്റേഡിയമാണ് മുഖ്യവേദി. അന്തരിച്ച സാഹിത്യകാരൻ MT വാസുദേവൻ നായർക്ക് ആദരമർപ്പിച്ച് മുഖ്യവേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിനെ MT നിള എന്ന് പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. മറ്റു വേദികൾക്ക് സംസ്ഥാനത്തെ നദികളുടെ പേരാണ് നൽകിയത്. 249 ദിനങ്ങളിലായി 15,000 കലാപ്രതിഭകൾ കൌമാര കലോത്സവത്തിൽ മത്സരിക്കും. മംഗലം കളി, ഇരുളനൃത്തം, പണിയനൃത്തം, മലപ്പുലയ ആട്ടം, പളിയനൃത്തം തുടങ്ങി 5 തദ്ദേശീയ നൃത്ത കലകൾ കൂടി പുതുതായി ഉൾപ്പെടുത്തി എന്നതാണ് കലോത്സവത്തിന്റെ ഇത്തവണത്തെ പ്രത്യേകത. കാസർകോട് നിന്ന് ചൊവ്വാഴ്ച ആരംഭിച്ച കലോത്സവത്തിന്റെ സ്വർണക്കപ്പ് ഘോഷയാത്ര നാളെ വൈകിട്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിച്ചേരും. 27 സ്കൂളുകളിലാണ് താമസ സൌകര്യം ഒരുക്കിയിരിക്കുന്നത്. കലോത്സവ വേദികളിലെത്താൻ QR കോഡ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവൽ 4-ാം സീസണ് മുന്നോടിയായി ഇന്ത്യൻ വ്യോമസേനയുടെ എയർഷോ പരിശീലന പ്രദർശനം വൈകിട്ട് ബേപ്പൂർ മറീന ബീച്ചിൽ നടത്തും. തിരുവനന്തപുരം സതേൺ എയർ കമാൻഡിലെ ഹെലികോപ്റ്ററുകൾ എയർ ഷോയിൽ പങ്കെടുക്കും. വ്യോമസേനയ്ക്ക് പുറമെ നാവികസേനയും കോസ്റ്റ് ഗാർഡും വാട്ടർ ഫെസ്റ്റിവലിൽ പങ്കാളികളാകുന്നുണ്ട്. ശനി ഞായർ ദിവസങ്ങളിലെ രണ്ട് ഫെസ്റ്റിവൽ ദിനങ്ങളിലും കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും കപ്പലുകൾ ബേപ്പൂർ തുറമുഖത്ത് പ്രദർശനത്തിനെത്തും. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ ശനി ഞായർ ദിവസങ്ങളിൽ നടക്കും. വിയറ്റ്നാം, ശ്രീലങ്ക തുടങ്ങിയ വിദേശ രാജ്യങ്ങൾക്ക് പുറമെ 10 സംസ്ഥാനങ്ങളിലെ പ്രമുഖരായ 50 കൈറ്റ് ഫ്ലയേഴ്സ് പങ്കെടുക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വ്യത്യസ്ത മേഖലകളിൽ അസാധാരണ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സംസ്ഥാന തലത്തിൽ വനിതാ ശിശു വികസന വകുപ്പ് നൽകുന്ന ഉജ്ജ്വല ബാല്യം പുരസ്കാരം മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചു. കല, കായികം, സാഹിത്യം, ശാസ്ത്രം, സാമൂഹികം, പരിസ്ഥിതി സംരക്ഷണം, ഐ ടി മേഖല, കൃഷി, മാലിന്യ സംസ്കരണം, ജീവകാരുണ്യ പ്രവർത്തനം, ക്രാഫ്റ്റ്, ശില്പനിർമ്മാണം, ധീരത എന്നീ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയാണ് അവാർഡിന് പരിഗണിച്ചത്. 25,000 രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. കണ്ണൂർ ശ്രീകണ്ഠപുരത്തിനടുത്ത് വളക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞു മരിച്ച വിദ്യാർത്ഥിനിയുടെ മൃതദേഹം അല്പസമയത്തിനകം മഞ്ചച്ചാൽ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കും. കുറുമാത്തൂർ ചിന്മയ വിദ്യാലയത്തിലും വീട്ടിലും പൊതുദർശനത്തിന് വെച്ചു. ഇന്നലെ വൈകുന്നേരമാണ് കുറുമാത്തൂർ ചിന്മയ വിദ്യാലയത്തിലെ ബസ് മറിഞ്ഞ് 5-ാം ക്ലാസ് വിദ്യാർത്ഥിനി നേദ്യ എസ് രാജേഷ് മരിച്ചത്. അതിനിടെ വിദ്യാർത്ഥിനിയുടെ മരണത്തിനിടയാക്കിയ സ്കൂൾ ബസ് അപകടത്തെക്കുറിച്ച് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചു. സ്കൂൾ ബസ്സിന് യന്ത്രത്തകരാറില്ലെന്നും അപകട കാരണം അശാസ്ത്രീയ റോഡും ഡ്രൈവറുടെ അശ്രദ്ധയുമാണെന്നാണ് റിപ്പോർട്ട്. സഞ്ചാരികളുടെ പറുദീസയായ മൂന്നാറിലെ പുറം കാഴ്ചകൾ കാണാൻ പാകത്തിൽ സജ്ജീകരിച്ച ഡബിൾ ഡെക്കർ പുറത്തിറങ്ങി. KSRTCയുടെ ഏറ്റവും പുതിയ സംരംഭമായ KSRTC റോയൽ വ്യൂ പദ്ധതിയുടെ ഭാഗമാണ് ഡബിൾ ഡെക്കർ ബസ് സർവീസ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ്സാണ് മൂന്നാറിലേക്ക് എത്തുന്നത്. ബസിന്റെ മുകൾ ഭാഗത്തും ബോഡി ഭാഗങ്ങളിലും ഘടിപ്പിച്ചിട്ടുള്ള സുതാര്യമായ ഗ്ലാസ് പാനലുകളിലൂടെ സഞ്ചാരികൾക്ക് തേയിലത്തോട്ടങ്ങളും കോടമഞ്ഞും ഉൾപ്പെടെ മൂന്നാറിന്റെ പ്രകൃതി മനോഹാരിത നേരിട്ട് ആസ്വദിക്കാനാവും. ബസ്സിലെ രാത്രിയാത്രകൾ വ്യത്യസ്തമാക്കാൻ വിവിധ നിറങ്ങളിലുള്ള പ്രകാശ സംവിധാനവും ഏർപ്പെടുത്തി. വാഹനത്തിന്റെ മുകൾ നിലയിൽ 38 പേർക്കും താഴത്തെ നിലയിൽ 12 പേർക്കുമായി മൊത്തം 50 സഞ്ചാരികൾക്ക് ഒരേ സമയം യാത്ര ചെയ്യാം. യാത്രാവേളയിൽ കുടിവെള്ളം, ലഘുഭക്ഷണങ്ങൾ, പാനീയങ്ങൾ തുടങ്ങിയവ ലഭ്യമാക്കുന്നതിനും അത്യാവശ്യഘട്ടങ്ങളിൽ മൊബൈൽ ചാർജിംഗ് നടത്തുന്നതിനുമുള്ള സംവിധാനങ്ങളും ലഭ്യമാണ്.
ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗാവസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം നാളെ സിഡ്നിയിൽ ആരംഭിക്കും. ഇന്ത്യൻ സമയം പുലർച്ചെ 5-ന് 5-ാം ടെസ്റ്റ് ആരംഭിക്കുന്നത്. 4 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 2-1 ഓസ്ട്രേലിയ മുന്നിലാണ്. സിഡ്നി ടെസ്റ്റിൽ ജയിച്ച് പരമ്പര 2-2 സമനിലയിൽ എത്തിക്കാൻ സാധിച്ചാൽ നിലവിൽ ചാമ്പ്യന്മാരായ ഇന്ത്യക്ക് ബോർഡർ ഗാവസ്കർ ട്രോഫി നിലനിർത്താം. ICC 2025 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ സാധ്യതയിൽ ചെറിയ പ്രതീക്ഷ ബാക്കി വെക്കണമെങ്കിലും സിഡ്നി ടെസ്റ്റിൽ ഇന്ത്യക്ക് ജയം അനിവാര്യമാണ്. ISL ഫുട്ബോളിൽ ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ഹൈദരാബാദ് FCയെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. കാസർകോട് പെരിയ ഇരട്ടക്കൊലക്കേസിൽ കുറ്റവാളികളെന്ന് കണ്ടെത്തിയ 14 പ്രതികളുടെ ശിക്ഷ കൊച്ചിയിലെ പ്രത്യേക CBI കോടതി നാളെ പ്രഖ്യാപിക്കും. CPIM നേതാവും ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, CPIM ഉദുമ മുൻ ഏരിയ സെക്രട്ടറി K മണികണ്ഠൻ എന്നിവർ ഉൾപ്പെടെ 14 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. പെരിയ ഇരട്ടക്കൊലക്കേസിൽ നാളെ എറണാകുളം CBI കോടതി ശിക്ഷാവിധി പുറപ്പെടുവിക്കുന്ന പശ്ചാത്തലത്തിൽ കാസർകോട് കലക്ടറേറ്റിൽ സമാധാന യോഗം ചേർന്നു. ജില്ലാ കലക്ടർ K ഇമ്പശേഖരന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും നേതാക്കളും പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. പ്രദേശത്ത് സമാധാനം നിലനിർത്തുന്നതിനാവശ്യമായ നടപടി കൈക്കൊള്ളുന്നതിന് യോഗം തീരുമാനമെടുത്തു. മകരവിളക്കിനോടനുബന്ധിച്ച് തിരുവാഭരണ ഘോഷയാത്രയുടെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിന് പത്തനംതിട്ട ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ പന്തളം വലിയ കോയിക്കൽ ശാസ്താക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ യോഗം ചേർന്നു. ഘോഷയാത്ര കടന്നുപോകുന്ന പാതയിൽ കുറ്റമറ്റ ക്രമീകരണങ്ങൾ ഒരുക്കാൻ യോഗം തീരുമാനിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 23-ാമത് കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. സാമൂഹ്യ പരിഷ്കർത്താവും NSS സ്ഥാപകനുമായ മന്നത്ത് പത്മനാഭന്റെ 148-ാം ജയന്തി ഇന്ന് ആഘോഷിക്കുന്നു. ജയന്തി സമ്മേളനം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. 63-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മറ്റന്നാൾ തിരുവനന്തപുരത്ത് തിരിതെളിയും. വ്യത്യസ്ത മേഖലകളിൽ അസാധാരണ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നൽകുന്ന ഉജ്ജ്വല ബാല്യം പുരസ്കാരം പ്രഖ്യാപിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗാവസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം നാളെ സിഡ്നിയിൽ ആരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.